ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളുടെ നമ്മളുടെ ക്ലാസിൻ്റെ തുടർച്ചയാണല്ലോ ഇന്ന്. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ ജനന വൃത്താന്തമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് തുടർന്നുള്ള സംഭവങ്ങളെക്കുറിച്ചും സുവിശേഷകന്മാർ മൂന്ന് പേരും മൂന്ന് ചിന്താഗതിയിൽ ആണ് എഴുതിയിട്ടുള്ളത്. യേശുവിൻ്റെ ജനന വൃത്താന്തം മത്തായിയും ലൂക്കോസും വിശദീകരിക്കുമ്പോൾ മർക്കോസ് യേശുവിൻ്റെ ജനന വൃത്താന്തം രേഖപ്പെടുത്തുന്നില്ല. കന്യകയായ മറിയ ഗബ്രിയേൽ ദൂതനുമായി നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ വച്ച് കണ്ടുമുട്ടുന്നതും ദൂതന്റെ സംഭാഷണവും യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചതിൻ്റെ വിശദീകരണവും ലൂക്കോസ് 1:26 മുതൽ 38 വരെയുള്ള വേദവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മത്തായി കന്യകാ ജനനം ഒരു വാക്യത്തിൽ, അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. നമുക്ക് ആ 18-ാം വാക്യം എടുത്തു നോക്ക്. നമ്മൾ ഇപ്പോൾ 1:18 മുതൽ ഞാനത് വായിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട ശേഷം അഥവാ നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായി ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോപാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവൾ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവനാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ലൂക്കോസ് 1:26 മുതൽ 38 വാക്യങ്ങളിൽ ഒന്നുകൂടെ വിഷയങ്ങളുടെ വിശദമായ വിവരവും ഗബ്രിയേൽ ദൂതനുമായുള്ള സംഭാഷണത്തിൻ്റെ ഒരു ചുരുക്കവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയാൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. കന്യകാ ജനനം ഉറപ്പുവരുത്തുവാൻ യെശയ്യാവ് 7:14 എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മത്തായിയുടെ ഉദ്ദേശം ഈ സംഭവിച്ചതെന്നും യാദൃച്ഛികമല്ലെന്നും അത് പ്രവാചകന്മാർ 100 ആണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുള്ളതിൻ്റെ നിവർത്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നും സൂചിപ്പിക്കുകയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, പ്രവചിച്ചത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നിറവേറി എന്ന് എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജനനം, ജീവിതം, പ്രസംഗം, ഈ വിഷയങ്ങളെല്ലാം എടുത്ത് എഴുതുമ്പോൾ മറ്റ് സുവിശേഷകന്മാരെ അപേക്ഷിച്ച് മത്തായി പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. അത് താൻ പറയുന്നത് പ്രവചന നിവൃത്തിയാണെന്ന് ഉറപ്പുവരുത്താനാണ്. തന്നെയുമല്ല, യഹൂദന്മാർക്കാണല്ലോ അദ്ദേഹം ഇതെഴുതുന്നത്. അവർക്ക് അവരുടെ പ്രവചന പുസ്തകങ്ങളിൽ നിന്നുള്ളതായ ഉദ്ധരണികൾ ഉദ്ധരിക്കുമ്പോൾ അവരെ ഒന്നുകൂടെ കൺവിൻസ് ചെയ്യിക്കുവാൻ അത് പ്രയോജനീഭവിക്കും. മത്തായി 2 ബേതലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്നുള്ള വിദ്വാൻമാരുടെ ആഗമനവും ഹെരോദാവിൻ്റെ പ്രതികരണവും രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ആ വേദഭാഗങ്ങൾ മറ്റ് ആരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരുന്നതും യേശു കുഞ്ഞിനെ ബേതലഹേമിൽ വെച്ച് സന്ദർശിക്കുന്നതുമായ വിവരങ്ങൾ മത്തായിയാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിൽ ഔഗസ്തോസ് കൈസറുടെ പേർവഴി ചാർത്തണം എന്നുള്ള ആജ്ഞയും ബേതലഹേമിൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായാൽ പശുത്തൊട്ടിയിൽ കിടത്തി അവിടെ വച്ച് ആ പ്രദേശത്ത് ആട്ടിൻകൂട്ടത്തെ കാത്ത് രാത്രിയിൽ കിടന്ന ആട്ടിടയന്മാർ ദൂതന്മാരുടെ സന്ദേശം കേൾക്കുന്ന വിഷയം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മത്തായി ആ വിവരം അറിഞ്ഞോ അറിയാതെയോ അഥവാ മനഃപൂർവമായോ അല്ലാതെയോ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വിദ്വാൻമാർ വന്നതും ഹെരോദാവ് ബേതലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് 2 വർഷവും താഴെയുള്ള ആൺകുട്ടികളെ ഒക്കെയും കൊല്ലിച്ച വിവരവും മത്തായി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ ആ സംഭവം ചരിത്രപരമായി ആരും പ്രൂവ് ചെയ്തിട്ടുള്ളതായി അഥവാ തെളിയിച്ചിട്ടുള്ളതായി അറിഞ്ഞുകൂടാ. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ ആ വിഷയവും എഴുതുമ്പോൾ പ്രവചന നിവൃത്തിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 17-ാം വാക്യം 2:17 ഞാൻ വായിക്കുന്നു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹയിൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു അന്ന് നിവർത്തിയായി. യിരെമ്യാവ് 31:15 സംഭവം അഥവാ പ്രവചന വിഷയം ഇവിടെ മത്തായി പറയുന്നു. ഹെരോദാവും 2 വയസ്സും താഴെയുമുള്ള കുട്ടികളെ കൊല്ലുവാനുള്ള ഓർഡറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതും യാദൃശ്ചികമല്ല, പ്രവചന നിവൃത്തിയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മത്തായിയുടെ ഉദ്ദേശം, മത്തായി സുവിശേഷം എഴുതുമ്പോൾ തൻ്റെ ഉദ്ദേശം യാതൊന്നും യാദൃശ്ചികമായി സംഭവിച്ചിട്ടില്ലെന്നും എല്ലാം പ്രവാചക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിറവേറി എന്നുള്ളതുമാണ്. എന്നാൽ ഇന്നത്തെ പുതിയ ചിന്തകന്മാരിൽ വിശേഷിച്ച് പുതിയ നിയമ പണ്ഡിതന്മാർ പലരും ഈ വിഷയങ്ങളെയെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. കന്യകാ ജനനത്തെക്കുറിച്ച് അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഹെരോദാവിൻ്റെ ഈ കൽപ്പനയെക്കുറിച്ച് അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവവചനം സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് എന്തുകൊണ്ട് ലൂക്കോസ് ഇത് രേഖപ്പെടുത്തിയില്ല, മാർക്കോസ് രേഖപ്പെടുത്തിയില്ല എന്നൊക്കെയുള്ള സംശയത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ച് ദൈവവചനത്തിൻ്റെ വില കുറയ്ക്കുന്നതിനേക്കാൾ നമുക്ക് ആത്മീക സന്തോഷത്തിനും പ്രചോദനത്തിനും കാരണമായി തീരുന്നത്. ഈ ഒരു വേദഭാഗത്ത് മറഞ്ഞിരിക്കുന്നത് വേറൊന്നിൽ തെളിയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചു നോക്കൂ, അതൊന്നും തെളിവില്ലാത്തതല്ല, അതൊന്നും ഇണയില്ലാത്തതല്ല. ഒരിടത്ത് ദൈവം മറച്ചു വെച്ചത് വേറൊരു ഭാഗത്ത് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം മുതലുള്ളതായ വിവിധ വാക്യഭാഗങ്ങൾ നാം നോക്കിയാൽ അബ്രഹാമിൻ്റെ ജീവചരിത്രം തന്നെ നാം പരിശോധിച്ച് നോക്കൂ. അവിടെ നാം നമുക്ക് എടുത്തു നോക്കാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരൂ. അവിടെ ആരംഭിക്കുന്ന യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്ത് പോകാം. ഇത് മുൻപുള്ള വേദഭാഗങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ അബ്രഹാമിയ കുടുംബത്തിൻ്റെ 26 മുതലുള്ള വേദഭാഗം നോക്കൂ, നിങ്ങൾക്ക് പുസ്തകം എടുത്ത് നോക്കാവുന്നതാണ്. തേറഹിൻ്റെ ജീവചരിത്രം മുന്നോട്ട് പറഞ്ഞിട്ട് 27-ാം വാക്യത്തിൽ എടുക്കൂ, നോക്കൂ. 27-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തേറഹിൻ്റെ വംശപാരമ്പര്യമാവിത്. തേറഹ് അബ്രഹാമിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഞാൻ വായിക്കുന്നത് തുടർന്ന് 28 വായിക്കുന്നു, 27-28. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തൻ്റെ ജന്മദേശത്ത് വെച്ച് കൽദേയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ അവൻ തൻ്റെ അപ്പനായ തേറഹിന് മുമ്പേ മരിച്ചുപോയി. അബ്രഹാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രഹാമിൻ്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിൻ്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവർ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാൻ്റെ മക്കൾ തന്നെ. നമുക്ക് ഈ വേദഭാഗങ്ങൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം തേറഹിനാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് തോന്നിപ്പോകും. തേറഹിന് പ്രത്യക്ഷനായി എന്ന് നമുക്ക് ചിന്തിക്കത്തക്ക നിലയിലാണ് ഈ കൽദയുടെ ഊരിൽ വെച്ച് ദൈവം തേറഹിന് പ്രത്യക്ഷനായെന്ന് തോന്നിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായ സ്റ്റേഫാനോസ് ആ യഹൂദ സംഘത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതായ അഥവാ പ്രസംഗിക്കുന്നതായ പ്രസംഗ ഭാഗത്താണ് നമുക്ക് ദൈവം, തേജോമയനായ ദൈവം തേറഹിനല്ല പ്രത്യക്ഷപ്പെട്ടത്, നമ്മുടെ പിതാവായ അബ്രഹാം അങ്ങ് ഹാരാനിൽ പാർക്കുമ്പോൾ അവിടെ വച്ച് ദൈവം തൻ്റെ ദാസനായ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, അതുകൂടെ ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7:1 മുതലുള്ള വേദഭാഗങ്ങൾ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പത്തോമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്നു പാർത്തു. അവൻ്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ വച്ച്, നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. നോക്കൂ, ഈ വേദഭാഗം എന്താണ്? ആ വായിച്ചു നോക്കൂ. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും. ഇത് ഞാൻ എടുക്കാൻ കാരണം, ഒരു വേദഭാഗത്ത് ഒന്ന് മറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഭാഗം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ നാല് സുവിശേഷങ്ങൾ ഒരുമിച്ച് എഴുതിയിരിക്കുമ്പോൾ ഒന്നിലില്ലാത്തത് കൊണ്ട് സത്യമല്ലെന്നും മറ്റൊന്നിൽ അത് വിശദീകരിച്ചതും ഇതുമായി അല്പം വ്യത്യാസമുള്ളത് കൊണ്ട് അത് സത്യമല്ലെന്നും പറയുന്ന ക്രിട്ടിക്സുകളെ, ആ സെമിനാരികളിൽ പഠിപ്പിക്കുന്ന പലയിടങ്ങളിലും ഇതുപോലെയുള്ള സംശയാസ്പദമായ അനേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ ഈ ക്ലാസ്സുകളിൽ എൻ്റെ പ്രഥമമായ ഉദ്ദേശം ഈ തിരുവചനം മുഴുവൻ സത്യമാണെന്നും അതിനകത്ത് ഈ വചനം പഠിക്കുന്ന ഒരു വ്യക്തിക്കും സംശയത്തിന് ഇടയില്ല എന്നുള്ളതാണ്. സംശയങ്ങൾ ഉള്ളതിനെ തീർത്തു കൊടുക്കുകയാണ് ആ ഇതിലെ പ്രധാനമായ ഉദ്ദേശം. സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു വിഷയം സെമിനാരികളിൽ ശക്തമായി സംസാരിച്ചിട്ട് പലപ്പോഴും സുവിശേഷത്തിൻ്റെ, സുവിശേഷങ്ങളുടെ ആധികാരികതയും ചോദ്യം ചെയ്തതക്ക നിലയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ ആ വിഷയം ആർക്കെങ്കിലും ആവശ്യമാണെന്ന് തോന്നിയാൽ എനിക്ക് ഇമെയിൽ അയച്ചാൽ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ അതോറിറ്റീസിന് നിങ്ങൾ വിവരമറിയിച്ചാൽ ഞാൻ ആ വിഷയം പ്രത്യേകം ക്ലാസ് എടുത്ത് അതറിയേണ്ടവർക്ക് വേണ്ടി അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്താണ് സിനോപ്റ്റിക് പ്രോബ്ലമെന്നും അത് ഏത് നിലയിലാണ് തിയോളജിയൻസ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നുമുള്ള വിവരം ഞാൻ അങ്ങനെ വ്യക്തിപരമായി അറിയേണ്ടവർക്ക് അറിയിക്കാം. അതല്ല സ്കൂൾ അതോറിറ്റീസ് തന്നെ ആ വിവരം അറിയിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി ഒരു ക്ലാസ് പ്രത്യേകം അതിനുവേണ്ടി എടുക്കുന്നതാണ്. മത്തായി സുവിശേഷകൻ യേശുക്രിസ്തുവിൻ്റെ ജനനം ബേതലഹേമിൽ വച്ച് നടക്കുവാനുള്ള കാരണം പ്രവാചകനായ മീഖ പ്രവചിച്ചിട്ടുണ്ട്. മീഖായുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, നീയോ ബേതലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഈ പ്രവചനം നിവർത്തിക്കു വേണ്ടിയാണ് യേശുവിൻ്റെ ജനനം ബേതലഹേമിൽ വെച്ച് നടക്കേണ്ടതിന് വേണ്ടിയാണ് ഔഗസ്തോസ് കൈസറിൻ്റെ കൽപ്പനപ്രകാരം ഗർഭിണിയായ മറിയയുമായി ജോസഫ് ബേതലഹേമിൽ ചെന്നത് എന്നാണ് ഈ വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇവിടെ വിദ്വാൻമാർ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. വിദ്വാൻമാർ നക്ഷത്രം കണ്ടു, അവർ പറഞ്ഞതും മറ്റവർ മൂന്നുപേരും വ്യക്തമാക്കിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചല്ലോ. മത്തായി അത് രേഖപ്പെടുത്തുവാൻ കാരണം തൻ്റെ വിഷയം യേശു രാജാവായി വരുവാനുള്ള ക്രിസ്തുവാണ് എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ മഹാന്മാർ ജനിക്കുന്ന സന്ദർഭങ്ങളിൽ നക്ഷത്രങ്ങൾ ജനിക്കും അഥവാ നക്ഷത്രങ്ങൾ ഉണ്ടാകും എന്ന് ചിന്താഗതി അന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല രേഖകൾ കാണുവാൻ സാധിക്കും. അങ്ങനെ വാനഗോള ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നക്ഷത്രം, രാജാവായി പിറന്നവൻ്റെ നക്ഷത്രം അവർ കണ്ടു. അത് ഒരു രാജാവായിട്ട് തന്നെ പിറന്ന ഒരുവനെ കുറിച്ചാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ അവനാണെന്നും അവൻ അതുകൊണ്ട് രാജകൊട്ടാരത്തിലാണായിരിക്കാൻ ഇടയുള്ളതെന്നും വിദ്വാൻമാർ അവരുടെ കണക്കുകൂട്ടലുകളിലൂടെ മനസ്സിലായി. ഇതും തൻ്റെ ഉദ്ദേശം യേശു രാജാവാണ് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി അഥവാ ഉറപ്പിക്കുവാൻ വേണ്ടി ഈ സംഭവം കൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ യേശു പ്രവചനങ്ങളുടെ നിവർത്തിയായിട്ടാണ് വന്നതെന്നും സംഭവങ്ങളുടെ ആ കണക്രമത്തിൽ നോക്കിയാൽ വിദ്വാന്മാരുടെ വരവും നക്ഷത്രത്തിൻ്റെ ഉദയവും വെളിപ്പെടുത്തുന്നത് മത്തായിയുടെ ഉദ്ദേശം ഇവൻ രാജാവാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ചോദിക്കുന്നത് നോക്കൂ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊട്ടാരത്തിൽ അന്വേഷിച്ചു, എന്നാൽ കൊട്ടാരത്തിൽ അവനെ കണ്ടെത്തിയില്ല. ആ നക്ഷത്രത്തെക്കുറിച്ച് നാം ചിന്തിച്ചാൽ ആ നക്ഷത്രവും ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രം യാത്ര ചെയ്യുന്ന നക്ഷത്രമായിരുന്നു. ഇവരുടെ യാത്രയോട് ചേർന്ന് തന്നെ ആ നക്ഷത്രവും യാത്ര ചെയ്തിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത നക്ഷത്രം ആ യെരുശലേമിൽ വന്നു, ആ ഭാഗങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ, അവിടെ എഴുതിയിരിക്കുന്നത് 7-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു, 2:7. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു, നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേദലഹേമിലേക്ക് അയച്ചു, നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളൂ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു, ആ വീട്ടിൽ ചെന്നു. അപ്പോൾ ഇവർ രാജകൊട്ടാരത്തിൽ വന്നു എങ്കിലും ഈ വിദ്വാൻമാരെ നിയന്ത്രിച്ചത് സ്വർഗത്തിലെ ദൈവം ആയിരുന്നു. നക്ഷത്രത്തെ നിയന്ത്രിച്ചത് അത്യുന്നതനായ ദൈവമായിരുന്നു. ശിശു ജനിച്ച അതിനെ കിടത്തിയിരുന്ന അവിടെ വന്നപ്പോൾ നക്ഷത്രം അവിടെ നിന്നു. അവർ യേശു കുഞ്ഞിനെ കണ്ടു, ആ വീട്ടിൽ ചെന്നു, ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു. 11-ാം വാക്യം, വീണ് അവനെ നമസ്കരിച്ചു. ശിശുവിനെ കണ്ടത് അമ്മയായ മറിയയോടുകൂടെ ആയിരുന്നുവെങ്കിലും അവരെ വിദ്വാൻമാർ നമസ്കരിച്ചില്ല, അവരെ നമസ്കരിച്ചില്ല. പിന്നെ അവനെ നമസ്കരിച്ചു. അത് ഒരു വലിയ ഈ വേദഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. യേശുവിനെയും അമ്മയെയും കൂടെ അവർ നമസ്കരിച്ചില്ല, അവർ നമസ്കരിച്ചത് യേശുക്കുഞ്ഞിനെ മാത്രമായിരുന്നു. അവനാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ, അവനാണ് തൻ്റെ ജനത്തെ വീണ്ടെടുക്കേണ്ടവൻ. അവൻ ദൈവം നമ്മോട് കൂടെ എന്ന് പേർ വരുന്ന ഇമ്മാനുവേലാണ്. അതുകൊണ്ട് അവന് ലഭിക്കേണ്ട മാന്യതയോ വന്ദനമോ ആരാധനയോ മറിയയ്ക്ക് കൂടെ കൊടുക്കുവാൻ വിദ്വാൻമാർ തുനിഞ്ഞില്ല. അവർ വിദ്വാൻമാർ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണുന്നവരും അവർ ചെറുതും വലുതുമായ വിഷയങ്ങളെ വിവേചിപ്പാൻ ശക്തരുമായതുകൊണ്ടാണ് അവർ വിദ്വാൻമാരായത്. കാണുന്നത് കാണുന്നത് പോലെ അല്ല, അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി അതിൻ്റെ ജ്ഞാനത്തിൽ വിവേചിക്കുന്നവരായതുകൊണ്ട് അവർ അവിടെ എഴുതിക്കുന്ന വാക്യം, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു, ശിശുവിനെ അമ്മയായ മറിയയോട് കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. ആ 11 വാക്യത്തിൽ അത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. അടുത്ത് നിക്ഷേപ പാത്രങ്ങളെ തുറന്നു, അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. ഈ 3 വസ്തുക്കളെ കുറിച്ച് ഉള്ള ചിന്താഗതിയിൽ പൊന്ന് രാജാക്കന്മാരോടുള്ള ബന്ധത്തിൽ, രാജാക്കന്മാർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ പൊന്ന് അവർ കൊടുക്കുന്നു. അവരുടെ കിരീടങ്ങൾ പൊന്നുകൊണ്ടുള്ള കിരീടങ്ങൾ, അവരുടെ സിംഹാസനങ്ങൾ പൊന്നുകൊണ്ടുള്ളത്. പൊന്ന് എന്ന് പറയുന്നത് ലോഹങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നതും രാജകീയ നിലവാരമുള്ളതുമായ ഒന്നാണ് പൊന്ന്. അപ്പോൾ അവൻ രാജാവാണ് എന്നുള്ളതിന് ഉറപ്പുവരുത്തുവാൻ പൊന്നും, അതേ സമയത്ത് തന്നെ മൂരും കുന്തുരുക്കവും. കുന്തുരുക്കം പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ടതാണ്. അതേസമയത്ത് മൂര് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പല ഭാഗത്ത്, വിശേഷിച്ച് ആ ലേവ്യ ആരാധനകളിൽ മറ്റും, സുഗന്ധ തൈലം ഉണ്ടാക്കുവാൻ അയഞ്ഞ മൂര് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പൗരോഹിത്യവും രാജകീയ സ്ഥാനവും പ്രവാചക ശുശ്രൂഷയും എല്ലാം ഇവനിൽ ഉള്ളടക്കം ചെയ്തിരുന്നു. അതിൻ്റെ സൂചനയായിട്ടാണ് ഏറ്റവും മഹത്തായ സമ്മാനങ്ങൾ ഈ വിദ്വാൻമാർ ഇവന് കാഴ്ചവെച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവും രാജാതി രാജാവുമാണ്. കൂടാതെ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17 വായിക്കുമ്പോൾ മനുഷ്യനും ദൈവത്തിനും മധ്യേ നിന്നുകൊണ്ട് പക്ഷപാതം ചെയ്യുന്ന പുരോഹിതനെ നമുക്ക് കാണുവാൻ കഴിയും. യേശു പ്രവാചക നിവർത്തിയും വരുവാനുള്ള മശിഹയും, രാജാതി രാജാവും കർത്താതി കർത്താവും യഥാർത്ഥമായ മഹാപുരോഹിതനും ആയി വരുവാൻ പോകുന്നു എന്നും ഈ വേദഭാഗങ്ങൾ വിളിച്ചറിയിക്കുന്നു.